ശ്രീ സെബാസ്റ്റ്യൻ പോൾ എഴുതിയ ലേഖനം. അണയുന്ന ഓരോ വിളക്കും കൂരിരുട്ടിന് കാരണമാകുന്നു. ആധാരം പണയം വെച്ച സാധുവിന് യഥാസമയം പണം തിരിച്ചടയ്ക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ കിടപ്പാടം നഷ്ടപ്പെടുന്ന ലളിതമായ അവസ്ഥ പോലെ നിസ്സാരവൽക്കരിക്കാവുന്നതല്ല NDTVയിൽ നിന്നുള്ള പ്രണോയ് റോയിയുടെയും രാധികയുടെയും കുടിയിറക്കം. ഇന്ത്യൻ മാധ്യമലോകത്ത് വിസ്മയം സൃഷ്ടിച്ചുകൊണ്ട് റോയ് ദമ്പതിമാർ സ്ഥാപിച്ച ന്യൂഡൽഹി ടെലിവിഷൻ എന്ന NDTV ഇന്ന് അദാനി ഗ്രൂപ്പിന്റെ വകയാണ്. ബലപ്രയോഗമോ രക്തച്ചൊരിച്ചിലോ ഇല്ലാതെ നടന്ന അട്ടിമറിയിൽ NDTVയുടെ സ്ഥാപക കമ്പനിയായ RRPR ഹോൾഡിംഗ്സിന്റെ ബോർഡിൽ നിന്ന് ആ പേരുകാരായ രാധിക റോയിയും പ്രണോയ് റോയിയും രാജിവെച്ചു. അത് കേവലം കുടിയിറക്കലായി കരുതേണ്ടതില്ല. ഇരുവരും തലസ്ഥാനത്ത് തുടരണമെന്നായിരുന്നു പുതിയ ഉടമയുടെ നിഷ്കളങ്കമായ ആഗ്രഹം. ഓഹരികൾക്കൊപ്പം ആത്മാഭിമാനവും പ്രവർത്തന സ്വാതന്ത്ര്യവും പണയം വെച്ചിട്ടില്ലാതിരുന്നതിനാൽ റോയ് ദമ്പതികൾക്ക് പടിയിറക്കമല്ലാതെ മറ്റൊരു മാർഗമില്ലായിരുന്നു. ലണ്ടനിലെ ടൈംസ് ഗ്രൂപ്പ് റൂപ്പർട്ട് മാർഡോക്ക് സ്വന്തമാക്കിയപ്പോൾ സമാരാധ്യനായ എഡിറ്റർ ഹറാൾഡ് എവൻസ് രാജിവെച്ചതിനെ അനുസ്മരിപ്പിക്കുന്നുണ്ട് NDTVയിലെ രാജി. പ്രതികൂലമായ സാഹചര്യത്തിൽ എഡിറ്റർ രാജിവെക്കുന്നതും ഉടമാവകാശം നഷ്ടപ്പെട്ട സ്ഥാപകർ പുറത്തു പോകുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. പുറത്തേക്കുള്ള വാതിൽ തുറന്നുകിടക്കുമ്പോൾ ഔപചാരികവും അപമാനകരവുമായ ഗളഹസ്തത്തിനു വേണ്ടി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. പുറത്തു പോകുന്നവർ എല്ലായ്പ്പോഴും വഴിയാധാരമാകണമെന്നില്ല. പണിയറിയാവുന്നവന് ഒരു വഴിയടഞ്ഞാൽ 9 വഴി തുറന്നു കിട്ടും. രാഷ്ട്രീയത്തിലെന്ന പോലെ കോർപ്പറേറ്റ് കൊത്തളങ്ങളിലും അട്ടിമറികൾ സാധ്യമാണ്. രാഷ്ട്രീയ ജനാധിപത്യവും കോർപ്പറേറ്റ് ജനാധിപത്യവും തമ്മിൽ അത്ഭുതകരമായ സാമ്യങ്ങളുണ്ട്. ഒരിടത്ത് വോട്ടും മറ്റിടത്ത് ഓഹരിയും പിടിച്ചെടുക്കലിന് ഉപകരണമാകുന്നുവെന്ന് മാത്രം. 140 സഭയിൽ 35 സീറ്റ് കിട്ടിയാൽ ഭരണം പിടിക്കുമെന്ന് കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് സീറ്റൊന്നും കിട്ടാതിരുന്നതുകൊണ്ട് ആ മഹാത്ഭുതം എങ്ങനെ സംഭവിക്കുമെന്ന് അറിയാൻ നമുക്ക് അവസരം കിട്ടിയില്ല. കോർപ്പറേറ്റ് ഏറ്റെടുക്കലിന് പകുതിയിൽ കൂടുതൽ ഓഹരി വേണമെന്നില്ല. NDTVയുടെ ഹോൾഡിംഗ് സ്ഥാപനമായ RRPRൽ റോയ് ദമ്പതികൾക്ക് 29.2% ഓഹരി മാത്രമാണ് ഉണ്ടായിരുന്നത്. അതാണ് പണമായി അദാനി ഗ്രൂപ്പിന് നിയന്ത്രണമുള്ള വിശ്വപ്രധാൻ കൊമേഴ്ഷ്യൽ എന്ന കമ്പനിക്ക് കൈമാറിയത്. കൈമാറ്റം എന്ന് പറഞ്ഞാൽ ഭവിഷ്യത്ത് അറിഞ്ഞുകൊണ്ടുള്ള അടിയറവായിരുന്നു. കെണിയിൽ അകപ്പെട്ടാൽ രക്ഷപ്പെടാൻ കഴിഞ്ഞെന്ന് വരില്ല. ആർജിതമായ ഓഹരിബലത്തിൽ അദാനി ഗ്രൂപ്പ് 3 ഡയറക്ടർമാരെ പുതുതായി നിയമിച്ചു. ചെയർമാനായി പ്രണോയ് റോയ് തുടരണമെന്ന് അദാനി ഗ്രൂപ്പ് താൽപ്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹം നിന്നുകൊടുത്തില്ല. NDTVയുടെ പതനകാന്ഠം ആരംഭിക്കുന്നത് 10 മുമ്പാണ്. ടെലിവിഷൻ ചാനലിന്റെ പ്രവർത്തനങ്ങൾക്കായി വലിയ തുക വിശ്വപ്രധാൻ കൊമേഴ്ഷ്യലിൽ നിന്ന് ഓഹരി ഈടിൽ NDTV അന്ന് വായ്പയെടുത്തു. ഓഹരിയാക്കി മാറ്റാവുന്ന വാറണ്ടിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ മെയ്യിൽ അദാനി ഗ്രൂപ്പ് NDTVയുടെ നിയന്ത്രണം ഏറ്റെടുത്തു. സെബി നിബന്ധനകൾക്ക് വിധേയമായി കമ്പോളത്തിൽ നിന്ന് 26% ഓഹരികൾ കൂടി സ്വന്തമാക്കാനുള്ള നീക്കം അദാനി ഗ്രൂപ്പ് ആരംഭിച്ചു. ഓഹരിയൊന്നിന് 249 രൂപയായിരുന്നു നിശ്ചയിക്കപ്പെട്ട വില. അദാനി ഗ്രൂപ്പിന്റെ ഏറ്റെടുക്കൽ പരസ്യമായതോടെ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ NDTVയുടെ ഓഹരി മൂല്യം 426 രൂപയായി ഉയർന്നു. December 5 ഓപ്പൺ ഓഫർ അവസാനിച്ചപ്പോൾ 32% ഇക്വിറ്റി മൂലധനം അദാനി ഗ്രൂപ്പിന്റെ നിയന്ത്രണത്തിലായി. മൂലധനത്തിന്റെ വഴികൾ അനന്തരവും അജ്ഞാതവുമാകയാൽ തടയണകൾ തകർത്തുകൊണ്ടുള്ള അതിന്റെ ഒഴുക്ക് എപ്പോഴും ഗോചരമാകണമെന്നില്ല. ഇന്ന് ഇവിടെ കാണുന്നത് നാളെ അവിടെ കാണുമ്പോഴാണ് എന്തോ സംഭവിച്ചുവെന്ന് ജനമറിയുന്നത്. അങ്ങനെയാകുമ്പോൾ ജനാധിപത്യത്തിലെ വോട്ടിനേക്കാൾ കമ്പോളത്തിലെ ഓഹരി പ്രബലമാകും. ജനങ്ങളുടെ ഹിതമോ ഓഹരി ഉടമകളുടെ ഇംഗിതമോ എപ്പോഴും മാറ്റങ്ങളിൽ പ്രതിഫലിച്ചു കൊള്ളണമെന്നില്ല. പണവും കയ്യൂക്കുമുള്ളവൻ കാര്യങ്ങൾ നിയന്ത്രിക്കും. പുത്തൻ കൂറ്റുകാരുടെ തള്ളലിൽ ബഹിഷ്കൃതനാകുന്നതിനാണ് കോർപ്പറേറ്റ് ലോകത്ത് സ്ഥാപകന്റെ വിധി. മാതൃഭൂമിയുടെ ഓഹരികൾ വ്യാപകമായി സമ്പാദിച്ച് പത്രത്തെ സ്വന്തമാക്കുന്നതിനുള്ള ശ്രമം ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഉടമയായ ബെന്നറ്റ് കോൾമാൻ കമ്പനി നടത്തിയപ്പോൾ മാധ്യമരംഗത്തെ കോർപ്പറേറ്റ് ടേക്ക് ഓവറിന്റെ രീതികൾ നമ്മൾ മലയാളികൾ അറിഞ്ഞു. KP കേശവമേനോന്റെ കാലത്ത് സംഭാവനയ്ക്കുള്ള രസീതിന്റെ രൂപത്തിൽ കിട്ടിയതും വിസ്മൃതിയുടെ മരപ്പെട്ടിയിൽ കിടന്നിരുന്നതുമായ ഓഹരികൾക്ക് പൊടുന്നനെ മൂല്യമുണ്ടായി. ജീർണിച്ചു തുടങ്ങിയ കടലാസ് തുണ്ടുകൾക്ക് മൂല്യമുണ്ടായപ്പോൾ വിൽക്കാൻ ഏറെ പേരുണ്ടായി. മാതൃഭൂമി ഏറ്റെടുക്കപ്പെടുന്ന സാഹചര്യം ഏതാണ്ട് പൂർണ്ണമായപ്പോൾ അതിനെതിരെ പൊതുവികാരം ശക്തമായതുകൊണ്ടുകൂടിയാണ് ഇപ്പോൾ ദശാബ്ദിയിലെത്തി നിൽക്കുന്ന പത്രം കേരളത്തിൻ്റെ സ്വന്തം പത്രമായി തുടരുന്നത്. അപ്രകാരമുള്ള സന്ദർഭോചിതമായ പ്രതികരണവും പ്രതിരോധവും എപ്പോഴും ഉണ്ടാകണമെന്നില്ല. വിഴിഞ്ഞത്തെ പ്രക്ഷോഭം പോലെ NDTV വേണ്ടി അദാനിക്കെതിരെ പ്രക്ഷോഭത്തിന് ആരുമുണ്ടാവില്ല. തുറമുഖം നിർമ്മിക്കുമ്പോൾ സംഭവിക്കുമെന്ന് ആശങ്കപ്പെടുന്ന തീരശോഷണം പോലെ അനായാസം മനസ്സിലാക്കാവുന്ന ജീവൽ പ്രശ്നമല്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് സംഭവിക്കുന്ന ശോഷണം. ചൊൽപ്പടിക്ക് നിൽക്കാത്ത മാധ്യമങ്ങളെ വരുതിയിലാക്കുന്നതിന് മാർഗങ്ങൾ പലതുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് പൂർണ്ണമായും വഴങ്ങാതിരിക്കാൻ കൗശലങ്ങൾ കണ്ടെത്തിയ രാംനാഥ് ഗോയങ്കയെ മെരുക്കാൻ ഇന്ദിരാഗാന്ധി കണ്ടെത്തിയ മാർഗങ്ങളിലൊന്ന് ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡയറക്ടർ ബോർഡിന്റെ പുനഃസംഘടനയായിരുന്നു. AK ആന്റണി ഉൾപ്പെടെ തന്റെ നോമിനികളെ അവർ പത്രത്തിന്റെ ഡയറക്ടർമാരാക്കി. ഓഹരികളുടെ സമാഹരണം വഴിയല്ല, നിയമത്തിന്റെ പഴുതുപയോഗിച്ചാണ് ഭരണകൂടം അത് സാധ്യമാക്കിയത്. അടിയന്തരാവസ്ഥയ്ക്ക് പൊടുന്നനെ അന്ത്യമുണ്ടായതിനാൽ ഗുരുതരമായ അത്യാഹിതങ്ങൾ സംഭവിച്ചില്ല. ഒരു ഭാഷ മരിക്കുമ്പോൾ ഒരു സംസ്കാരം മരിക്കുന്നു എന്നാണ് പറയുന്നത്. മാധ്യമങ്ങൾക്കും ഇത് ബാധകമാണ്. ഒരു മാധ്യമത്തിലെ വിളക്കുകൾ അണയുമ്പോൾ ജനാധിപത്യം അത്രയും ഇരുട്ടിലാകുന്നു. ആഗോള മൂല്യനിർണയത്തിൽ ഇന്ത്യ ശ്രേഷ്ഠ ജനാധിപത്യങ്ങളുടെ കൂട്ടത്തിൽ ഇല്ലാത്തത് നിർഭയം പ്രവർത്തിക്കുന്ന സ്വതന്ത്ര മാധ്യമങ്ങളുടെ അഭാവം നിമിത്തമാണ്. ഈ അവസ്ഥ മെച്ചപ്പെടുത്തുന്നതിനുള്ള ലക്ഷണം കാണുന്നില്ല. ഭരണകൂടത്തിൻ്റെ പ്രത്യക്ഷത്തിലുള്ള നിയന്ത്രണവും പരോക്ഷമായ സ്വാധീനവും മാത്രമല്ല മാധ്യമ സ്വാതന്ത്ര്യത്തിന് അപകടമാകുന്നത്. കോർപ്പറേറ്റ് ഇടപെടലും ഏറ്റെടുക്കലും മാധ്യമ സ്വാതന്ത്ര്യം നേരിടുന്ന വെല്ലുവിളികളാണ്. ടാറ്റ ബിർള ഗോയങ്ക എന്ന മുദ്രാവാക്യം വിളിച്ചിരുന്ന കാലത്തെ ലാളിത്യത്തിൽ നിന്ന് നാം അറിയാത്ത സങ്കീർണതകളിലേക്ക് അംബാനിയുടെയും അദാനിയുടെയും കാലത്ത് നാം എത്തിയിരിക്കുന്നു. ഭിന്നാഭിപ്രായങ്ങളുടെ സ്വതന്ത്രമായ ആവിഷ്കാരത്തിനുള്ള സൗകര്യമാണ് ജനാധിപത്യത്തെ ആരോഗ്യകരമാക്കുന്നത്. രാജ്യത്തെ 80% ജനങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മാധ്യമങ്ങൾ ഒരു ഗ്രൂപ്പിന്റെ ലായത്തിലാകുമ്പോൾ ഭിന്നതകൾക്കും വ്യത്യസ്തതകൾക്കും ഇടമില്ലാതാകുന്നു. പ്രണോയ് റോയിക്കും ഭാര്യയ്ക്കും സംഭവിച്ച സ്വത്ത് നഷ്ടത്തിനപ്പുറം NDTVയിൽ നിന്നുള്ള റോയിമാരുടെ പടിയിറക്കം ഉത്കണ്ഠയ്ക്ക് കാരണമാകുന്നത് ഈ കാരണത്താലാണ്.